മക്കൾക്ക് മലയാളം മനസ്സിലാകും, പക്ഷേ സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ പതിവായി കേൾക്കാറുള്ള ഒരു കാര്യമാണിത്. മാതൃഭാഷ പെറ്റമ്മയെപ്പോലെയാണെന്ന് പറയുമെങ്കിലും ഓസ്ട്രേലിയയിലേക്ക് കുടിയേറി പാർത്തവരിലെ രണ്ടാം തലമുറക്കാർ മലയാളം സംസാരിക്കുന്നതിനും പഠിക്കുന്നതിനും വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാറുണ്ടോ? കുട്ടികൾ മലയാളം സംസാരിക്കുന്നതിനെ മാതാപിതാക്കൾക്ക് അവരെ ഏതൊക്കെ രീതിയിൽ സഹായിക്കാൻ കഴിയും? SBS മലയാളത്തിൻ്റെ ഇന്നത്തെ പോഡ്കാസ്റ്റിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത് ഓസ്ട്രേലിയയിൽ കുടിയേറിയ മലയാളികളിൽ രണ്ടാം തലമുറക്കാർ മലയാളം പഠിക്കുന്നതിന് എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നു എന്നതാണ്. പോഡ്കാസ്റ്റുമായി ഞാൻ റിൻഡോ ആന്റണി.
മലയാളം പറയണത് എനിക്ക് ശരിക്കും ഒരു കഴിവായിട്ടാണ് തോന്നണേ. എൻ്റെ കുറേ ഫ്രണ്ട്സിന് രണ്ട് ലാംഗ്വേജ് സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ അവരുടെയൊക്കെ ഇടയിൽ എനിക്ക് രണ്ട് ലാംഗ്വേജ് പറയാമെന്ന് വെച്ചാൽ വലിയൊരു സ്കില്ലാണ്.
സിഡ്നിയിലെ ഹൈസ്കൂൾ വിദ്യാർത്ഥിനി അലൈന സച്ചിൻ്റെ വാക്കുകളാണിത്.
എനിക്ക് പിന്നെ മലയാളം പറയുമ്പോൾ വേറെ ആൾക്കാരായിട്ട് കണക്ട് ചെയ്യാനും പറ്റും. എൻ്റെ കൾച്ചറുമായിട്ടൊരു കണക്ഷൻ തോന്നും. ഫോർ എക്സാമ്പിൾ, നാട്ടിലോട്ട് പോകുമ്പോൾ അമ്മച്ചിയോടും അപ്പച്ചനോടും മമ്മിയോടും പപ്പയോടൊക്കെ എനിക്ക് മലയാളത്തിൽ സംസാരിക്കാൻ പറ്റുന്നത് വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. പിന്നെ സിനിമ കാണാം, പാട്ട് കേൾക്കാം, അതിനൊക്കെ ഒരു ചില വാക്കുകൾക്കൊക്കെ ഒരു മീനിങ് ഉണ്ടാവും. അത് മലയാളത്തിൽ തന്നെ മനസ്സിലാവുമ്പോഴാണ് ആ ഫുൾ ഡെപ്ത് കിട്ടുക. അത് പിന്നെ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്താൽ അത്ര ഒരു മീനിങ് അല്ല കൺവേ ആവണേ. അപ്പം അതൊക്കെ നമ്മൾക്ക് ഈ സിനിമയിലൊക്കെ കാണുമ്പോൾ ശരിക്കും ഒരു കണക്ഷൻ തോന്നാറുണ്ട്. പിന്നെ കുറേ ഫ്രണ്ട്സ് ഉണ്ടാവും എനിക്ക് തമിഴ്നാട്ടിൽ നിന്നൊക്കെ. അപ്പോൾ അവരുടെ ഒപ്പം ഈ ലാംഗ്വേജ് കമ്പയർ ചെയ്യാനും ആ കണക്ഷൻ ഷെയർ ചെയ്യണത് വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് തന്നെ എനിക്ക് തോന്നണം.
ഇങ്ങനെ മലയാളം സംസാരിക്കുന്നത് അഭിമാനമായി കാണുന്ന ധാരാളം രണ്ടാം തലമുറയിലുള്ള കുട്ടികളുണ്ട്. ഇങ്ങനെ മലയാളം മനസ്സിലാക്കാനും സംസാരിക്കാനും കഴിയുന്നതിന് പിന്നിൽ മാതാപിതാക്കളുടെ അധ്വാനവും ഉണ്ടാകും. അത്തരത്തിലൊരു അമ്മയാണ് ബെൻഡിഗോയിലെ ആൻ മേരി.
വളരെ ചെറുതായിരിക്കുമ്പോൾ തന്നെ, 1.5 വയസ്സ് 2 വയസ്സ് മുതൽ അവർ വേർഡ്സ് എല്ലാം പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ അവർ മലയാളം പറയാനായിട്ട് വീട്ടിൽ ശ്രമിക്കുന്നുണ്ട്. ബിക്കോസ് നമ്മൾ വീട്ടിൽ സംസാരിക്കുന്ന നമ്മുടെ കോൺവെർസേഷൻ മലയാളത്തിലായതുകൊണ്ട് തന്നെ നമ്മളുടെ മലയാളം അവർ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. അവരുടെ യങ്ങർ ഏജസ്, വിച്ച് മീൻസ് അവർ കോപ്പി ചെയ്യുന്ന ഏജ് ആയതുകൊണ്ട് തന്നെ അവർ നമ്മൾ സംസാരിക്കുന്ന മലയാളം കോപ്പി ചെയ്ത് അതിൽ നിന്ന് ഏതാനും വേർഡ്സ് അല്ലെങ്കിൽ ചെറിയ സെൻറ്റൻസ് എല്ലാം പിക്ക് ചെയ്തിട്ട് അവർ പറയാനായിട്ട് ശ്രമിക്കുമ്പോൾ അതിനെ കറക്റ്റ് ചെയ്ത് കൊടുത്ത് അതിനെ പ്രോപ്പർ സെൻറ്റൻസ് ആക്കുകയും അല്ലെങ്കിൽ അതിനെ മൾട്ടിപ്പിൾ, ആ ഒരു വേർഡിനെ മൾട്ടിപ്പിൾ സെൻറ്റൻസിൽ എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട്. അത് മോസ്റ്റ്ലി നമ്മൾ ഫാമിലി ടൈമാണ് അതിന് വേണ്ടി പിക്ക് ചെയ്യുന്നത്. നമുക്ക് സമയം കിട്ടുമ്പോൾ, എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ അവർ അതിനുവേണ്ടി അങ്ങനെയുള്ള സെൻറ്റൻസും വേർഡ്സൊക്കെ പറയാൻ ട്രൈ ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഇങ്ങനെയൊരു കാര്യം ചെയ്യാറ്. എപ്പോഴും അവരെ മലയാളം പറയാനായിട്ട് നിർബന്ധിക്കാറില്ലെങ്കിലും അവർ പറയുന്ന ചില ഇംഗ്ലീഷ് സെൻറ്റൻസസ് എല്ലാം മലയാളത്തിൽ കൂടി പറയാമോ എന്ന് ചോദിച്ച് അവരെ മലയാളത്തിലും കൂടെ പറയാനായിട്ട് ട്രൈ ചെയ്യിപ്പിക്കാറുണ്ട്. ദാറ്റ് വേ അവർ പറയുന്ന, അപ്പോൾ അവർ ഓൾറെഡി അവർ വേർഡ്സും സെൻറ്റൻസസും ഒക്കെ ആയിട്ട് വരുമ്പോഴും അത് അവരുടെ ഇൻട്രസ്റ്റിനെയാണ് കാണിക്കുന്നത്. അപ്പം അതിനെ ഞങ്ങൾ കുറച്ചും കൂടെ മോട്ടിവേറ്റ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക, എൻകറേജ് ചെയ്യുക, അതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്.
മലയാളം പാട്ടുകൾ ഇംഗ്ലീഷിൽ എഴുതി കൊടുത്ത് കുട്ടികളെ മലയാളം പഠിപ്പിച്ച കാര്യമാണ് വളങ്ങോങ്ങിലുള്ള ജെനി നെൽസൺ പറയുന്നത്.
ഞാൻ ഇവിടെ വന്നിട്ട് 18 വർഷമായി. മോൾ ഇവിടെയാണ് ജനിച്ചത്. ശരിക്കും മലയാളം പഠിപ്പിക്കാനായിട്ട് ഞങ്ങൾ ആദ്യം മുതലേ, ഞാനും എൻ്റെ ഹസ്ബൻഡും ഭയങ്കര സ്ട്രിക്റ്റായിട്ട് വീട്ടിൽ മലയാളം മാത്രമേ സംസാരിക്കാനായിട്ട് അനുവദിക്കത്തുള്ളൂ. എൻ്റെ കുഞ്ഞുങ്ങൾ എപ്പോഴും വീട്ടിൽ ഞങ്ങൾ മലയാളം മാത്രമേ സംസാരിക്കും. അത് ഇപ്പോഴാണെങ്കിലും മലയാളം മാത്രമേ വീട്ടിൽ സംസാരിക്കാറുള്ളൂ. പിന്നെ എഴുതി പഠിപ്പിക്കാനായിട്ട് നോക്കിയിട്ട് അത് 100% സക്സസ് ആയില്ല. അത് അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നി. എന്തെങ്കിലും പാട്ട് പഠിപ്പിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾ അങ്ങനത്തെയൊക്കെയാണെങ്കിൽ ഞാൻ എല്ലാം മംഗ്ലീഷിൽ എഴുതിയിട്ട് അത് അവരെ കൊണ്ട് പഠിപ്പിച്ചെടുക്കുമായിരുന്നു. അന്നേരം അവർക്ക് അതെല്ലാം നല്ല ഈസി ആയിട്ട് പറയാൻ പറ്റും. കുഞ്ഞുങ്ങളോടാണേലും എപ്പോഴും പറയാം, അവർ മലയാളത്തിൽ ഞങ്ങളോട് എന്തെങ്കിലും സംസാരിച്ചാൽ മാത്രമേ നമ്മളതിന് റിപ്ലൈ കൊടുക്കത്തുള്ളൂ. അതുപോലെ തന്നെ ചെറുപ്പത്തിലെ ഞാൻ കുഞ്ഞുങ്ങളോട് പറയുമായിരുന്നു, മമ്മിക്കും ഡാഡിക്കും നന്നായിട്ട് ഇംഗ്ലീഷ് അറിയത്തില്ല, അതുകൊണ്ട് നിങ്ങൾ മലയാളം പറഞ്ഞാലേ ഞങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ എന്ന്. അപ്പോൾ എനിക്കൊന്ന് ചെറുപ്പം മുതലേ നമ്മളങ്ങനെ ഒരു ശീലം ഇട്ടത് കാരണം എനിക്കവരെ മലയാളം പഠിപ്പിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു.
ഹൃദയങ്ങളുടെ ആശയവിനിമയത്തിന് ഭാഷ വേണ്ട എന്നാണല്ലോ. പക്ഷേ കുട്ടികളോട് മലയാളത്തിൽ സംസാരിക്കുമ്പോൾ അവർക്ക് കൂടുതൽ അടുപ്പം ഉണ്ടാകുന്നു എന്നാണ് മെൽബണിലുള്ള ജോൺ ഡൗസിൻ്റെ അഭിപ്രായം.
എൻ്റെ ബിക്കോസ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് മലയാളം ഹിന്ദിയാണ്, അപ്പോൾ ഞങ്ങൾ രണ്ട് ഭാഷയിലും ഞാൻ അവനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കണ്ട് കഴിഞ്ഞാൽ ഇപ്പം മൂവീസ് കാണാൻ നേരത്തോ അതേപോലെ കഥകൾ കാണാൻ നേരത്തോ ഭയങ്കര ശ്രദ്ധയോടെ അത് കാണുകയും അത് ഉൾക്കൊള്ളുകയും അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയും, സ്പെഷ്യലി ഞാൻ മൂവീസിനൊക്കെ കാണാറുണ്ട്, ഞങ്ങൾ ഇപ്പം ഇംഗ്ലീഷും കാണാറുണ്ട് മലയാളം ഹിന്ദിയും കാണാറുണ്ട്, പക്ഷേ അവർ ഭയങ്കര ശ്രദ്ധയോടെ കാണുന്ന കൂടുതലും മലയാളവും ഹിന്ദിയാണ്. അതിലെ സെൻറ്റിമെൻറ്റ്സും ഇതൊക്കെ അവർക്ക് കൂടുതൽ ഉൾക്കൊള്ളാൻ പറ്റാറുണ്ട്. ഇതേ സെയിം ഇത് തന്നെയാണ് ഞങ്ങളുടെ ലൈഫിൻ്റെ ഇതിലും ഞാൻ കാണാറുണ്ട്. എന്നെ കൂടുതലും മലയാളത്തിൽ സംസാരിക്കുമ്പോൾ അവർക്ക് ഇൻറ്റിമസി വളരെ കൂടുതൽ കാണാറുണ്ട്.
മാത്രമല്ല മാതൃഭാഷ വായിക്കാൻ അറിയാത്തതുകൊണ്ടുണ്ടായ അത്ര രസകരമല്ലാത്ത അനുഭവങ്ങളും ജോൺ പങ്കുവയ്ക്കുന്നു.
ബിക്കോസ് ഞാൻ നോർത്ത് ഇന്ത്യയിലൊക്കെ പഠിച്ച കാരണം എനിക്ക് എൻ്റെ ബേസ് ലാംഗ്വേജ് ഹിന്ദി ആയ കാരണം എനിക്ക് മലയാളത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒരു യൂത്തായി തീർന്നപ്പോഴും ഒരുപാട് വായിക്കാൻ ട്രാവൽ ചെയ്യാൻ, സ്പെഷ്യലി ട്രാവൽ ചെയ്യാൻ നേരത്തെ ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ആളാണ്. സ്പെഷ്യലി നാട്ടിലൊക്കെ ട്രാവൽ ചെയ്തപ്പോൾ വായിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. ബസ് വായിച്ച് പോവുക, അപ്പോൾ എല്ലാവരും കളിയാക്കുമായിരുന്നു, ഇത്ര വലിയ ആളായിട്ട് മലയാളം വായിക്കാൻ അറിയാമ്പോൾ എന്നൊക്കെ പറഞ്ഞു. ഒരുപാട് അങ്ങനെ ഫേസ് ചെയ്തിട്ടുണ്ട്.
എന്നാൽ എല്ലാ കുട്ടികളും ചെറുപ്പത്തിൽ ഇങ്ങനെ മലയാളം പഠിക്കാൻ താല്പര്യം കാണിച്ചെന്ന് വരില്ല. അത്തരത്തിലൊരു അനുഭവം പങ്കുവെക്കുകയാണ് ബ്രിസ്ബെയിനിലുള്ള നീനു ജെയിംസ്.
എനിക്ക് 5 വയസ്സുള്ള ഒരു മകനുണ്ട്. അപ്പം അവൻ വീട്ടിൽ മലയാളം അധികം സംസാരിക്കാറില്ല. മലയാളം പറയണമെന്ന് ഞങ്ങൾ നിർബന്ധം പറയാറില്ല, പക്ഷേ അവൻ പഠിച്ചാൽ കൊള്ളാമെന്ന് ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. എന്താന്ന് വെച്ചാൽ മലയാളം അറിയുമ്പോൾ അവന് കൂടുതൽ നമ്മുടെ ഫാമിലിയായിട്ടും കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരായിട്ടൊക്കെ സംസാരിക്കാനായിട്ടും ഇടപഴകാനായിട്ടൊക്കെ ഉള്ളൊരു കൂടുതലൊരു താല്പര്യം വരും എന്നുള്ളത് ഉറപ്പാണ്. ഗ്രാൻഡ് പാരൻസും കസിൻസൊക്കെ ആയിട്ട് ഇടപഴകുമ്പോൾ അവന് മലയാളം കൂടുതൽ അറിയാമെങ്കിൽ നല്ലതാണെന്നുള്ളൊരു ഫീലിംഗ് അവന് വന്നു തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു.
കുട്ടികളെ നിർബന്ധിക്കാതെ അവർക്കിഷ്ടമുള്ള രീതിയിൽ മലയാളം പഠിക്കാൻ കഴിയണമെന്നാണ് മെൽബണിലുള്ള നവാസിൻ്റെ അഭിപ്രായം.
മലയാളം അടിച്ചേൽപ്പിക്കുന്നത് കുട്ടികൾക്ക് തീർച്ചയായും ബുദ്ധിമുട്ടുണ്ടാക്കും. ഇപ്പോൾ ഏതൊരു കാര്യം അടിച്ചേൽപ്പിച്ചാൽ നമുക്കായാലും ബുദ്ധിമുട്ടായിരിക്കില്ല. നമ്മൾ ഹിന്ദി പഠിച്ചത് തന്നെ ഒരു സിലബസിൽ നിർബന്ധമുള്ളത് കൊണ്ടാണ്. നമ്മളിൽ പലർക്കും ഹിന്ദി നല്ലോണം സംസാരിക്കാൻ അറിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണമാണ്. ഒരു കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് കൊണ്ടുവരാൻ നമുക്കാണ് അതിൻ്റെ കൂടുതൽ നീഡുള്ളത്. അപ്പോൾ ആ ഒരു നീഡ് അവരെ കൂടി ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. നമ്മൾ ലൈഫ് ഇങ്ങനെയൊക്കെയാണ്, അതാണ് നമ്മുടെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് കുറച്ച് പാടില്ല, കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാലും ആ ഒരു ബോധം അവർ വളരുമ്പോൾ ഒരു ടീനേജൊക്കെ എത്തുമ്പോഴേക്കും അവർക്കും കൂടി ആവശ്യമാണെന്ന് തോന്നുന്ന രീതിയിൽ വേണം നമ്മളെപ്പോഴും ഒരു ഒരു കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് അവർക്ക് കൂടി സെറ്റ് ചെയ്യാൻ. വെച്ചാൽ ഫുള്ളായിട്ടല്ല, ഒരു 30% പാർട്ട് ഓഫ് ലൈഫ് നമ്മൾ മലയാളികളായിട്ട് കൂടി ജീവിക്കണം എന്നുള്ളൊരു ബോധ്യം അവർക്കുണ്ടെങ്കിൽ പിന്നെ വളരെ ഈസി ആയിരിക്കും.
ഇങ്ങനെ വീട്ടിൽ മലയാളം പഠിപ്പിക്കാനുള്ള സമയം പലപ്പോഴും മാതാപിതാക്കൾക്ക് കിട്ടാറില്ല. അങ്ങനെയുള്ളവർക്ക് മലയാളം പഠിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ കുട്ടികളെ വിടുന്നത് നല്ലതായിരിക്കുമെന്നാണ് ഡാർവിനിലെ ബിജു മാണി പറയുന്നത്.
മലയാളം പഠിക്കാൻ വേണ്ടിയിട്ട് അവരെ ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ഒന്ന് മലയാളം ക്ലാസ്സുകൾ അല്ലെങ്കിൽ മലയാളം അസോസിയേഷൻ്റെ ഒക്കെ മലയാളം ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ അതിന് വിടുക. രണ്ട്, വീട്ടിൽ മലയാളം നിർബന്ധിച്ച് പഠിപ്പിക്കുക, നിർബന്ധമായിട്ടും പറയിപ്പിക്കുക എന്നുള്ള കാര്യങ്ങളാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇവിടെ ഞങ്ങൾ ഡാർവിനിലാണ് താമസിക്കുന്നത്. അപ്പം ഡാർവിനിൽ ഇവിടെ ഞങ്ങളുടെ മലയാളി അസോസിയേഷൻ ഉണ്ട്, ഡാർവിൻ മലയാളി അസോസിയേഷൻ DMA നേതൃത്വത്തിൽ ഒരു മലയാളം ക്ലാസ് ഉണ്ട്. പഠിപ്പുര എന്നുള്ള പേരിൽ ഒരു മലയാളം ക്ലാസ് ഉണ്ട്. അപ്പോൾ ഈ മലയാളം ക്ലാസ്സുകളിൽ പിള്ളേരെ എഴുതാനും വായിപ്പിക്കാനും ഒക്കെ അത് 3-4 ഡിവിഷനുകളായിട്ട് തിരിച്ചിട്ട് ടൈനീസ് തൊട്ട് സീനിയേഴ്സ് വരെയുള്ള 4 ഡിവിഷനുകളാക്കിയിട്ടാണ് മലയാളം പഠിപ്പിക്കുന്നത്.
ഇങ്ങനെ അസോസിയേഷനുകൾ മാത്രമല്ല, ചില സംസ്ഥാനങ്ങളിൽ സർക്കാർ തന്നെ ഇത്തരത്തിൽ ഭാഷാ പഠനത്തിന് വേദിയൊരുക്കുന്നു. വിക്ടോറിയയിൽ പാഠ്യപദ്ധതിയുടെ ഭാഗമായി മലയാളം അംഗീകരിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള വിക്ടോറിയൻ സ്കൂൾ ഓഫ് ലാംഗ്വേജസ് വഴിയാണ് മലയാളം പഠിക്കാൻ കഴിയുന്നത്. ഇതും കുട്ടികളിൽ മലയാളത്തോടുള്ള ഇഷ്ടം വളരാൻ സഹായിച്ചുവെന്ന് ആൻ മേരി പറയുന്നു.
ഇവരുടെ സ്കൂളുകളിലെല്ലാം ഒരു അഡീഷണൽ ലാംഗ്വേജ് പഠിക്കണമെന്നുണ്ടല്ലോ. ഇവരുടെ സ്കൂളിൽ ഇവരെ അഡീഷണൽ ലാംഗ്വേജ് ആയിട്ട് പഠിപ്പിക്കുന്നത് ഇന്തോനേഷ്യൻ ആണ്. അപ്പോൾ അവർ ഇന്റനേഷൻ പഠിക്കുന്നുണ്ട് അവിടെ. പക്ഷെ ഇന്റനേഷൻ കൊണ്ട് നമുക്ക് ഒത്തിരി ഉപകാരം ഉണ്ടാകണമെന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് പക്ഷെ മലയാളം അറിഞ്ഞിരിക്കേണ്ടത് ഒരു ആവശ്യകത കൂടിയാണ്, ആസ് ഇൻ അവർ ഗ്രാൻഡ് പേരൻസ് ആയിട്ടും മറ്റ് റിലേറ്റീവ്സായിട്ടും നാട്ടിലുള്ള മറ്റുള്ള റിലേറ്റീവ്സ് ആയിട്ടും സംസാരിക്കണമെങ്കിൽ അവർക്ക് കുറച്ച് കംഫർട്ടബിൾ ആയിട്ട് ദേ ഷുഡ് നോ ദ ലാംഗ്വേജ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മലയാളം ഇവിടെ അങ്ങനെ അഡീഷണൽ ആയിട്ട് പഠിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. വിക്ടോറിയ VSL എന്ന് പറയുന്ന അവർ ഓഫർ ചെയ്യുന്ന ലാംഗ്വേജ് ക്ലാസ്സസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ മലയാളം പിക്ക് ചെയ്തിട്ട് ഈ മലയാളം ലാംഗ്വേജ് ക്ലാസ്സിൽ ഇവരെ വിടുന്നുണ്ട്. ലൈക്ക് വീക്ക്ലി വൺസ് ലൈക്ക് 2-3 hours ക്ലാസ് ആയിരിക്കും. ആ ക്ലാസ് എന്ന് പറഞ്ഞാൽ കുറേ സ്റ്റോറീസും പാട്ടുകളും റൈംസും എല്ലാം പഠിച്ചിട്ട് അവരെ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളെ അവർ കൂടുതൽ പഠിപ്പിക്കും.
ഇങ്ങനെ മലയാളം പഠിച്ചതും പറയുന്നതുമെല്ലാം അഭിമാനമാണെന്നാണ് ഇവരെല്ലാം അഭിപ്രായപ്പെടുന്നത്.
പിന്നെ എനിക്ക് കുറേ അഡ്വാൻറ്റേജസും ഓപ്പർച്യൂണിറ്റീസും ഇത് തന്നിട്ടുണ്ട്. വേറെ ആൾക്കാരോട് സംസാരിക്കുമ്പോഴോ ഇപ്പോൾ എൻ്റെ ആൻറ്റിമാരോടോ അങ്കിൾമാരോട് സംസാരിക്കുമ്പോൾ അവർക്കും ഒരു വലിയ കാര്യമുണ്ട് ഓസ്ട്രേലിയത്തെ ഒരു കുട്ടി ഇംഗ്ലീഷും മലയാളവും പറയണത്.
എൻ്റെ അഭിപ്രായത്തിൽ ഒരുപാട് റിലേഷൻഷിപ്പ് ബോണ്ടിങ് കൂട്ടാൻ സഹായിക്കും.
അവർക്ക് ഒരു ലാംഗ്വേജും കൂടി അവർക്ക് പഠിക്കാൻ പറ്റി. അവരുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയുമ്പം അവർക്ക് പറയാം, ഓക്കെ എനിക്ക് എൻ്റെ ലാംഗ്വേജ് അറിയാം എന്നുള്ള ഇത് പറയുമ്പോൾ അവർക്കതിൽ സന്തോഷമാണ്. പിന്നെ നമ്മളിപ്പോൾ ഏത് രാജ്യത്താന്ന് പറഞ്ഞാലും നമ്മുടെ മാതൃഭാഷ നമ്മുടെ കുഞ്ഞുങ്ങൾ ഫ്ലുവൻ്റ് ആയിട്ട് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് അഭിമാനം തോന്നും. അങ്ങനെ ശരിക്കും അഭിമാനം തോന്നുന്ന ഒരമ്മയാണ് ഞാൻ.
പ്രിയ ശ്രോതാക്കളെ, ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിപ്പാർത്ത മലയാളികളിൽ വരും തലമുറക്കാർ മലയാളം സംസാരിക്കുന്നതിൻ്റെയും പഠിക്കുന്നതിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ച് ചില ഓസ്ട്രേലിയൻ മലയാളികൾ അഭിപ്രായങ്ങൾ പങ്കുവച്ചതാണ് നമ്മൾ ഇതുവരെ കേട്ടത്. ഇതുപോലുള്ള ഓസ്ട്രേലിയൻ മലയാളികളെ സംബന്ധിക്കുന്ന വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി SBS മലയാളത്തെ പിന്തുടരുക. മറ്റൊരു പോഡ്കാസ്റ്റുമായി തിരിച്ചെത്താം. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് റിൻഡോ ആൻ്റണി.